Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാ സമ്മേളനത്തിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഉക്രൈനിലും ഗാസയിലും നടന്നുവരുന്ന സായുധ സംഘർഷങ്ങൾക്കും അക്രമങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തി ലിയോ 14-ാമൻ പാപ്പ മെയ് 28 ബുധനാഴ്ച വത്തിക്കാനിൽ പൊതുകൂടിക്കാഴ്ച അനുവദിച്ച വേളയിലാണ് സമാധാനം സ്ഥാപിക്കാനും വെടിനിറുത്തൽ പ്രഖ്യാപിക്കാനും മനുഷ്യാവകാശങ്ങൾ പാലിക്കാനും പാപ്പ ആവശ്യപ്പെട്ടത്. ഉക്രൈനിൽ സാധാരണക്കാർക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമെതിരെ നടന്നുവരുന്ന കടുത്ത ആക്രമണങ്ങളെക്കുറിച്ച് താൻ ആശങ്കാകുലനാണെന്ന് അറിയിച്ച പാപ്പ ആക്രമണങ്ങളുടെ ഇരകളായവർക്ക് പ്രത്യേകിച്ച് കുടുംബങ്ങൾക്കും കുട്ടികൾക്കും തന്റെ സാമീപ്യവും പ്രാർത്ഥനകളും വാഗ്ദാനം ചെയ്തു. ഗാസ പ്രദേശത്ത് തങ്ങളുടെ കുട്ടികളുടെ മൃതശരീരങ്ങളെ ആലിംഗനം ചെയ്തുകൊണ്ട് വിലപിക്കുന്ന മാതാപിതാക്കളുടെ നിലവിളി ഉയരുന്നുണ്ടെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ ബോംബാക്രമണങ്ങൾക്കിടയിലും അല്പം ഭക്ഷണത്തിനും സുരക്ഷിതമായ പാർപ്പിടത്തിനുമായി അലഞ്ഞുതിരിയാൻ അവർ നിർബന്ധിതരാകുകയാണെന്ന് അപലപിച്ചു. സമാധാനത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സഹായവും പാപ്പ അപേക്ഷിച്ചു. ജീവിതത്തിനായുള്ള പൊന്തിഫിക്കൽ അക്കാദമിയുടെ ചാൻസലർ ആയിരുന്ന മോൺസിഞ്ഞോർ റെൻസോ പെഗുറാറോയെ മെയ് 27-ാം തീയതി അക്കാദമിയുടെ പുതിയ പ്രസിഡന്റായി ലിയോ 14-ാമൻ പാപ്പ നിയമിച്ചു. നാളിതുവരെ ജീവിതത്തിനായുള്ള പൊന്തിഫിക്കൽ അക്കാദമിയുടെ പ്രസിഡന്റും വിവാഹത്തിനും കുടുംബങ്ങൾക്കുമായുള്ള ജോൺ പോൾ 2-ാമൻ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗ്രാൻഡ് ചാൻസലറുമായിരുന്ന ആർച്ച് ബിഷപ്പ് വിൻസെൻസോ പാലിയ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ നിയമനം. നാളിതുവരെ ആർച്ച് ബിഷപ്പ് പാലിയ അനുഷ്ഠിച്ച സേവനങ്ങൾക്ക് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഒപ്പിട്ടയച്ച കത്തിലൂടെ പാപ്പ നന്ദി പറഞ്ഞു. 2011 സെപ്റ്റംബർ 1 മുതൽ ജീവിതത്തിനായുള്ള പൊന്തിഫിക്കൽ അക്കാദമിയുടെ ചാൻസലറായിരുന്നു മോൺസിഞ്ഞോർ പെഗുറാറോ. മെയ് 21 ശനിയാഴ്ച രാവിലെ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ വെച്ച് ലിയോ 14-ാമൻ പാപ്പ റോം രൂപതയിലേക്കായി 11 ഡീക്കന്മാരെ പുരോഹിതരായി അഭിഷേകം ചെയ്യും. ഇതിനു മുന്നോടിയായി മെയ് 29 വ്യാഴാഴ്ച വൈകുന്നേരം 9 മണിക്ക് വിശുദ്ധ ജോൺ ലാറ്ററൻ ബസലിക്കയിൽ വെച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുമെന്ന് റോം വികാരിയാത്ത് മെയ് 27 പുറത്തുവിട്ട പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. റോം രൂപതയെ സംബന്ധിച്ചിടത്തോളം ഈ പൌരോഹിത്യ സ്വീകരണം വലിയ സന്തോഷത്തിന് കാരണമാണെന്ന് റോം രൂപതയിലെ ഡീക്കന്മാരുടെയും വൈദികരുടെയും സമർപ്പിത ജീവിതക്കാരുടെയും ചുമതലയുള്ള ബിഷപ്പ് മിക്കേലെ ദി തോൽവോ പ്രസ്താവിച്ചു. സുവിശേഷമറിയിക്കാനും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ വളർത്താനുമായാണ് ഇവർ തങ്ങളുടെ ജീവിതം മാറ്റിവയ്ക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുടുംബങ്ങളുടെയും കുട്ടികളുടെയും മുത്തശ്ശീമുത്തച്ഛന്മാരുടെയും വയോധികരുടെയും ജൂബിലിക്കൊരുങ്ങി വത്തിക്കാൻ. പ്രാർത്ഥനകളും വിചിന്തനങ്ങളും ആഘോഷങ്ങളും പങ്കുവയ്ക്കലുകളുമായി മെയ് 30 വെള്ളിയാഴ്ച മുതൽ ജൂൺ 1 ഞായറാഴ്ച വരെ തീയതികളിൽ വത്തിക്കാനിൽ വെച്ച് കുടുംബങ്ങളുടെയും കുട്ടികളുടെയും മുത്തശ്ശീമുത്തച്ഛന്മാരുടെയും വയോധികരുടെയും ജൂബിലി ആചരിക്കപ്പെടും. 60,000-ത്തിലധികം പേരെയാണ് ഈ ജൂബിലി ആഘോഷങ്ങൾക്കായി റോമിൽ പ്രതീക്ഷിക്കുന്നതെന്ന് ജൂബിലി ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സുവിശേഷവത്കരണത്തിനായുള്ള ഡിക്കാസ്റ്ററിയുടെ സുവിശേഷവത്കരണം സംബന്ധിച്ച അടിസ്ഥാനകാര്യങ്ങൾക്കായുള്ള വിഭാഗം മെയ് 27 പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. ജൂബിലിയുടെ ഭാഗമായി ജൂൺ 1 ഞായറാഴ്ച വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ ലിയോ 14-ാമൻ പാപ്പ വിശുദ്ധ ബലിയർപ്പിക്കും. ഗാസ പ്രദേശത്ത് ചിന്തിക്കാനാകാത്തത്ര ഭീകരതയാണ് വാഴുന്നതെന്നും 50,000-ത്തിലധികം കുട്ടികൾ കഴിഞ്ഞ 2 വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ നടന്ന ആക്രമണങ്ങളുടെ ഇരകളായെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ് മെയ് 28 ബുധനാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ ഈ ഐക്യരാഷ്ട്രസഭാ സംഘടനയുടെ മധ്യപൂർവ്വദേശങ്ങൾക്കായുള്ള പ്രാദേശിക ഡയറക്ടർ ബൈക്ബിഡറാണ് ഇതു സംബന്ധിച്ച പ്രസ്താവന നടത്തിയത്. തങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് 2025 മാർച്ച് 15 വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടതിനു ശേഷം മാത്രം ഗാസാമുനമ്പിൽ 1309 കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്നും 3738 കുട്ടികൾക്ക് പരിക്കേറ്റുവെന്നുമാണ് തങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് യുണിസെഫ് തങ്ങളുടെ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ഗാസയിലെ കുട്ടികൾക്ക് സംരക്ഷണവും ഭക്ഷണവും ശുദ്ധജലവും മരുന്നുകളും നൽകണമെന്നും പ്രദേശത്ത് വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും യുണിസെഫ് ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
ഇനി ലിയോ 14-ാമൻ പാപ്പായുടെ പ്രതിവാര പൊതുദർശന പ്രഭാഷണം കേൾക്കാം. ലിയോ 14-ാമൻ പാപ്പായുടെ 2-ാമത്തെ പ്രതിവാര പൊതുകൂടിക്കാഴ്ച ഈ ബുധനാഴ്ച വത്തിക്കാനിൽ അരങ്ങേറി. കൂടിക്കാഴ്ചാ വേദി കഴിഞ്ഞ വാരത്തിലെന്ന പോലെ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയുടെ അങ്കണമായിരുന്നു. വിവിധ രാജ്യക്കാരായിരുന്ന ആയിരങ്ങൾ ചത്വരത്തിൽ സന്നിഹിതരായിരുന്നു. പാപ്പ തുറന്ന വെളുത്ത വാഹനത്തിൽ അങ്കണത്തിലെത്തിയപ്പോൾ ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങൾ അവിടെ ഉയർന്നു. വാഹനത്തിൽ ജനങ്ങളുടെ ഇടയിലൂടെ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നുപോയ പാപ്പ അംഗരക്ഷകർ തന്റെ പക്കലേക്ക് ഇടയ്ക്കിടെ എടുത്തുകൊണ്ടുവന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ തൊട്ട് ആശീർവദിക്കുന്നുണ്ടായിരുന്നു. വാഹനത്തിൽ നിന്നിറങ്ങി പ്രസംഗവേദിക്കരികിലെത്തിയതിനെ തുടർന്ന് പാപ്പ തൃത്വസ്തുതിയോടെ പൊതുകൂടിക്കാഴ്ച പരിപാടിക്ക് തുടക്കം കുറിച്ചു. തദനന്തരം വിവിധ ഭാഷകളിൽ വിശുദ്ധഗ്രന്ഥ ഭാഗപാരായണം ആയിരുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല സമറിയാക്കാരന്റെ ഉപമ അധ്യായം 10:30-33 വരെയുള്ള വാക്യങ്ങൾ ആയിരുന്നു പാരായണം ചെയ്യപ്പെട്ടത്.
A reading from the Gospel according to Saint Luke. Jesus replied, A man was going down from Jerusalem to Jericho and fell.
യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പൊയ്ക്കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു, അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമറിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്തു വന്നു, അവനെ കണ്ട് മനസ്സലിഞ്ഞു. ഈ സുവിശേഷ വായന അവസാനിച്ചതിനെ തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ തന്റെ സന്ദേശം നൽകി. പ്രത്യാശയുടെ ജൂബിലി വർഷാചരണത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് പാപ്പ തുടങ്ങിവെച്ച നമ്മുടെ പ്രത്യാശയായ യേശുവിന്റെ ജീവിതത്തെ അധികരിച്ചുള്ള പ്രബോധന പരമ്പരയിൽ ഇപ്പോൾ യേശുവിന്റെ ഉപമകളാണ് വിചിന്തനത്തിന് ആധാരം. ഇത്തവണ പാപ്പ വിശകലനം ചെയ്തത് നല്ല സമറിയക്കാരന്റെ ഉപമയായിരുന്നു. പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചത് ഈ വാക്കുകളിലാണ്.
Cari fratelli e sorelle, continuiamo a meditare su alcune parabole del Vangelo.
പ്രിയ സഹോദരി സഹോദരന്മാരെ, സുവിശേഷത്തിലെ ചില ഉപമകളെക്കുറിച്ച് ധ്യാനിക്കുന്നത് തുടരാം. അവ നമ്മുടെ കാഴ്ചപ്പാട് മാറ്റാനും പ്രത്യാശയിലേക്ക് നമ്മെ തന്നെ തുറക്കാനുമുള്ള അവസരമാണ്. ചിലപ്പോഴൊക്കെ പ്രത്യാശയുടെ അഭാവം ഉണ്ടാവുന്നത് കാര്യങ്ങളെ നോക്കിക്കാണുന്നതിൽ നാം ഒരുതരം കാർക്കശ്യത്തിലും തുറവില്ലായ്മയിലും ഉറച്ചു നിൽക്കുന്നതിനാലാണ്. ഉപമകളാകട്ടെ അവയെ മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് നോക്കാൻ നമ്മെ സഹായിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വിദഗ്ധനും ഒരുക്കമുള്ളവനുമായ നിയമജ്ഞനായ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. എന്നിരുന്നാലും കാഴ്ചപ്പാട് മാറ്റേണ്ടതുണ്ട്. കാരണം അയാളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു, മറ്റുള്ളവരെ കാണുന്നില്ല. ഒരുവൻ നിത്യജീവൻ എങ്ങനെ അവകാശമാക്കും എന്നതിനെക്കുറിച്ച് വാസ്തവത്തിൽ അയാൾ യേശുവിനോട് ചോദിക്കുന്നു. അത് ഒരു ഉറച്ച അവകാശമാണെന്ന് ദ്യോതിപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ് അയാൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ചോദ്യത്തിനു പിന്നിൽ ഒരുപക്ഷെ ജാഗരൂകതയുടേതായ ഒരു ആവശ്യകത മറഞ്ഞിരിപ്പുണ്ടാകാം. അടുത്തിരിക്കുന്നവൻ എന്ന അക്ഷരാർത്ഥമുള്ള അയൽക്കാരൻ എന്ന ഒരേയൊരു വാക്കിനെക്കുറിച്ച് മാത്രമാണ് അവൻ യേശുവിനോട് വിശദീകരണം ചോദിക്കുന്നത്. ഇക്കാരണത്താൽ യേശു ഒരു ഉപമ പറയുന്നു. അത് ആ ചോദ്യത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനും ആര് എന്നെ സ്നേഹിക്കുന്നു എന്നതിൽ നിന്ന് ആര് എന്നെ സ്നേഹിച്ചു എന്നതിലേക്ക് കടക്കുന്നതിനുമുള്ള ഒരു യാത്രയാണ്. ആദ്യത്തേത് അപക്വമായ ഒരു ചോദ്യമാണ്. രണ്ടാമത്തേത് സ്വന്തം ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ഒരു മുതിർന്ന വ്യക്തിയുടെ ചോദ്യമാണ്. നമ്മൾ ഒരു മൂലയിലായി പോകുമ്പോൾ നാം ഉയർത്തുന്നതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തേതാകട്ടെ നമ്മെ യാത്ര പുറപ്പെടാൻ പ്രേരിപ്പിക്കുന്നതാണ്. യേശു പറയുന്ന ഉപമയ്ക്ക് പശ്ചാത്തലമായി വാസ്തവത്തിൽ ഒരു പാതയുണ്ട്. അത് ജീവിതം പോലെ തന്നെ ദുഷ്കരവും ദുഷ്പ്രവേശവുമായ ഒരു വഴിയാണ്. മലമുകളിലെ ജെറുസലേം നഗരത്തിൽ നിന്ന് സമുദ്രനിരപ്പിന് താഴെയുള്ള നഗരമായ ജെറിക്കോയിലേക്ക് ഒരു മനുഷ്യൻ സഞ്ചരിച്ച പാതയാണ് അത്. സംഭവിച്ചേക്കാവുന്നതിനെക്കുറിച്ച് മുൻകൂട്ടി സൂചിപ്പിക്കുന്ന ഒരു ചിത്രം. ആ മനുഷ്യൻ ആക്രമിക്കപ്പെടുകയും പ്രഹരിക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും പാതി മരിച്ച നിലയിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. സാഹചര്യങ്ങളും ആളുകളും ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ചവർ പോലും നമ്മിൽ നിന്ന് എല്ലാം എടുത്ത് നമ്മെ വഴിമധ്യത്തിൽ ഉപേക്ഷിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവമാണിത്. എന്നാൽ ജീവിതമാകട്ടെ സമാഗമങ്ങളാൽ രൂപീകൃതമാണ്. ഈ കൂടിക്കാഴ്ചകളിലൂടെ നമ്മൾ ആരാണെന്ന് വെളിവാകുന്നു. നാം അപരന്റെ മുന്നിൽ അവന്റെ ഭംഗുരത്വത്തിനും ദുർബലതയ്ക്കും മുന്നിൽ എത്തുന്നു. എന്തു ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അവനെ ശുശ്രൂഷിക്കാനോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നടിക്കാനോ സാധിക്കും. ഒരു പുരോഹിതനും ഒരു ലേവ്യനും ആ വഴിയിലൂടെ കടന്നുപോകുന്നു. അവർ ജെറുസലേം ദേവാലയത്തിൽ സേവനമനുഷ്ഠിക്കുന്നവരും വിശുദ്ധ സ്ഥലത്ത് താമസിക്കുന്നവരുമാണ്. എന്നിരുന്നാലും മതാനുഷ്ഠാനം സ്വയമേവ അവരെ കരുണയുള്ളവരായി മാറ്റുന്നില്ല. വാസ്തവത്തിൽ കാരുണ്യം മതപരമായ ഒരു കാര്യമെന്നതിലുപരി പ്രഥമത മനുഷ്യത്വത്തിൻ്റെ ഒരു കാര്യമാണ്. വിശ്വാസികളാവുന്നതിനു മുൻപ് നമ്മൾ മനുഷ്യരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. വളരെക്കാലം ജെറുസലേമിൽ താമസിച്ച ശേഷം ആ പുരോഹിതനും ആ ലേവായനും വീട്ടിലേക്ക് മടങ്ങാൻ തിടുക്കം ഉണ്ടായിരിക്കാമെന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കാണുന്ന തരത്തിലുള്ളതായ തിരക്ക് പലപ്പോഴും അനുകമ്പയുള്ളവരായിരിക്കുന്നതിന് നമുക്ക് വിഘാതം സൃഷ്ടിക്കുന്നു. സ്വന്തം യാത്രയ്ക്ക് മുൻഗണനയുണ്ടായിരിക്കണമെന്ന് കരുതുന്നവർ മറ്റൊരാൾക്കായി അത് നിർത്തിവയ്ക്കാൻ തയ്യാറാകില്ല. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ അത് നിർത്തിവെച്ച് നിൽക്കാൻ പ്രാപ്തനായ ഒരാൾ വരുന്നു. അവൻ ഒരു സമറിയക്കാരനാണ്. അതുകൊണ്ടുതന്നെ അവൻ നിന്ദ്യരായ ഒരു ജനതയുടെ ഭാഗമാണ്. അയാളുടെ കാര്യത്തിൽ ദിശ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം യാത്രയിലായിരുന്നുവെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ മതാത്മകതയ്ക്ക് പ്രസക്തിയില്ല. ആ സമറിയക്കാരൻ അവിടെ നിൽക്കുന്നത് ഒരു മനുഷ്യൻ സഹായം ആവശ്യമുള്ള മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ എന്ന ലളിതമായ കാര്യം ഒന്നുകൊണ്ടു മാത്രമാണ്. സമൂർത്ത പ്രവൃത്തികളിലൂടെയാണ് അനുകമ്പ ആവിഷ്കൃതമാകുന്നത്. സുവിശേഷകനായ ലൂക്ക സമറിയക്കാരന്റെ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നു. അദ്ദേഹത്തെ നമ്മൾ നല്ലവനെന്ന് വിളിക്കുന്നു. എന്നാൽ വേദപുസ്തകവാക്യത്തിൽ അദ്ദേഹം വെറുമൊരു വ്യക്തി മാത്രമാണ്. സമറിയക്കാരൻ സമീപസ്ഥനാകുന്നു. കാരണം നിനക്ക് ആരെയെങ്കിലും സഹായിക്കണമെങ്കിൽ നിനക്ക് അകന്നു നിൽക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാകില്ല. നീ അതിലേർപ്പെടണം, അഴുക്കു പുരളണം, ഒരുപക്ഷെ മലിനമാക്കപ്പെടണം. എണ്ണയും വീഞ്ഞും ഉപയോഗിച്ച് വൃത്തിയാക്കിയ ശേഷം അവൻ അവന്റെ മുറിവുകൾ വച്ചുകെട്ടുന്നു. അവൻ അവനെ തന്റെ കഴുതയുടെ പുറത്തു കയറ്റുന്നു. അതായത് അവൻ അവന്റെ ചുമതല ഏറ്റെടുക്കുന്നു. കാരണം അപരന്റെ വേദനയുടെ ഭാരം അനുഭവിക്കാൻ തയ്യാറാകുമ്പോഴാണ് നീ യഥാർത്ഥത്തിൽ സഹായിക്കുന്നത്. അവൻ അവനെ ഒരു സത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അവൻ കുറച്ചു പണം ചെലവഴിക്കുന്നു. 2 ദിനാറി, ഏതാണ്ട് 2 ദിവസത്തെ ജോലിക്ക് ലഭിക്കുന്ന വേതനം. മടങ്ങിവരാമെന്നും ഇനിയും ആവശ്യമായി വരുന്ന പക്ഷം പണം നൽകാമെന്നും അവൻ ഉറപ്പേകുന്നു. കാരണം മറ്റേയാൾ എത്തിക്കപ്പെടേണ്ട ഒരു പൊതിയല്ല, മറിച്ച് ശുശ്രൂഷിക്കപ്പെടേണ്ട ഒരു ആളാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ യാത്ര നിർത്തിവെക്കാനും കരുണ കാണിക്കാനും നാം എപ്പോഴാണ് പ്രാപ്തരാകുക? വഴിയിൽ മുറിവേറ്റ ആ മനുഷ്യൻ നമ്മളെ ഓരോരുത്തരെയും പ്രതിനിധീകരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ, അതിനാൽ യേശു നമ്മെ പരിചരിക്കാൻ നിന്ന എല്ലാ വേളകളെയും കുറിച്ചുള്ള ഓർമ്മ നമ്മെ കൂടുതൽ അനുകമ്പയുള്ളവരാക്കും. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ ഉപരി യഥാർത്ഥവും കാരുണ്യത്താൽ സമ്പന്നവുമാകുന്നതിനു വേണ്ടി നമുക്ക് മനുഷ്യത്വത്തിൽ വളരാൻ സാധിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന്റെ അതേ വികാരങ്ങൾ കൂടുതൽ കൂടുതൽ ഉണ്ടാകാനുള്ള കൃപയ്ക്കായി നമുക്ക് അവിടുത്തെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കാം.
Chiediamo al cuore di Cristo la grazia di avere sempre di più i suoi stessi sentimenti.
ഈ വാക്കുകളെ തുടർന്ന് പാപ്പായുടെ ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും പാപ്പ ഓരോ ഭാഷാവിഭാഗത്തെയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. ഈ ദിനങ്ങളിൽ ഗുരുതരമായ പുത്തൻ ആക്രമണങ്ങൾക്ക് വിധേയരാക്കപ്പെടുന്ന ഉക്രൈൻ ജനതയെ പാപ്പ കൂടിക്കാഴ്ചാവേളയിൽ അനുസ്മരിച്ചു.
In questi giorni il mio pensiero va spesso al popolo ucraino colpito da nuovi gravi attacchi contro civili.
പൗരജനത്തിനും നാടിന്റെ ഘടനാ സംവിധാനങ്ങൾക്കും നേരെ ആക്രമണം നടക്കുകയാണെന്ന് പറഞ്ഞ പാപ്പ തന്റെ സാമീപ്യവും പ്രാർത്ഥനയും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കും കുടുംബങ്ങൾക്കും ഉറപ്പു നൽകി. യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനത്തിനും സംഭാഷണത്തിനും വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണയേകാനും പാപ്പ അഭ്യർത്ഥിച്ചു. ഉക്രൈനിലും യുദ്ധം മൂലം ദുരിതമനുഭവിക്കുന്ന എല്ലായിടങ്ങളിലും സമാധാനം ഉണ്ടാവുന്നതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഒന്നുചേരാൻ പാപ്പ എല്ലാവരെയും ക്ഷണിച്ചു. ഗാസയ്ക്കുവേണ്ടിയും പാപ്പ അഭ്യർത്ഥന നടത്തി. കുഞ്ഞുങ്ങളുടെ ചേതനയറ്റ ശരീരങ്ങൾ മാറോട് ചേർത്ത് പിടിക്കുന്ന മാതാപിതാക്കളുടെ വിലാപം ഉന്നതത്തിലേക്ക് ഉയരുന്നുവെന്ന് പാപ്പ പറഞ്ഞു.
Dalla striscia di Gaza si leva sempre più intenso al cielo il pianto delle mamme, dei papà che stringono a sé i corpi senza vita dei bambini.
അല്പം ആഹാരത്തിനായും ബോംബാക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് അഭയസങ്കേതം തേടിയും ജനങ്ങൾ തലങ്ങും വിലങ്ങും ഓടേണ്ട അവസ്ഥ സംജാതമായിരിക്കുന്നുവെന്ന് പാപ്പ അനുസ്മരിച്ചു. വെടിവയ്പ് നിർത്താനും ബന്ദികളെ വിട്ടയക്കാനും മാനവിക നിയമങ്ങളെ ആദരിക്കാനും പാപ്പ ഉത്തരവാദിത്വമുള്ളവരെ ആഹ്വാനം ചെയ്തു. സമാധാന രാജ്ഞിയായ മറിയത്തിന്റെ മാധ്യസ്ഥ്യം പാപ്പ അപേക്ഷിക്കുകയും ചെയ്തു. പൊതുദർശന പരിപാടിയുടെ സമാപന ഭാഗത്ത് പാപ്പ യുവജനത്തെയും രോഗികളെയും നവദമ്പതികളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തു. May 29 വ്യാഴാഴ്ച കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ആചരിക്കപ്പെടുന്നതിനെക്കുറിച്ച് പാപ്പ സൂചിപ്പിക്കുകയും അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രചരിപ്പിക്കാനും അതിന് സാക്ഷ്യം വഹിക്കാനും എല്ലാവർക്കും പ്രചോദനം പകരുകയും ചെയ്തു. തദനന്തരം കർത്തൃപ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ആലപിക്കപ്പെട്ടതിനെ തുടർന്ന് പാപ്പ തന്റെ അപ്പോസ്തോലിക ആശീർവാദം നൽകി.
Dominus vobiscum
et cum spiritu tuo
sit nomen Domini benedictum
ex hoc nunc et usque in saeculum
adiutorium nostrum in nomine Domini
qui fecit caelum et terram
benedicat vos omnipotens Deus Pater et Filius et Spiritus Sancti
Amen.
ഇതോടെ വത്തിക്കാൻ റേഡിയോയിൽ നിന്ന് മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.